2020 ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് കാലം പങ്ക്തിയിൽ വി എസ് രാജേഷ് എഴുതുന്നു. അപ്പുവും ദുർഗയും നിറമണിയുമ്പോൾ. കാലം 1952 ഒക്ടോബർ 27. കൊൽക്കത്തയിൽ നിന്ന് 6 മൈൽ അകലെയുള്ള ബോറൽ ഗ്രാമത്തിൽ ഒരു ചിത്രീകരണം ആരംഭിച്ചു. സിനിമയുടെ പേര് പഥേർ പാഞ്ചാലി, സോങ് ഓഫ് ദി ലിറ്റിൽ റോഡ് എന്ന് ഇംഗ്ലീഷിലും പാതയുടെ പാട്ട് അല്ലെങ്കിൽ വഴിപ്പാട്ടെന്നൊക്കെ മലയാളത്തിലും അർത്ഥം. സംവിധായകൻ സത്യജിത് റേ. എന്നാൽ പഥേർ പാഞ്ചലിയുടെ നിർമ്മാണം അത്ര സുഖകരമായിരുന്നില്ലെന്ന് റിലീസിംഗ് തീയതി അറിഞ്ഞാൽ മനസ്സിലാകും. 1955 ഓഗസ്റ്റ് 26. 65 വർഷം മുൻപ് ഒരു ഓഗസ്റ്റിൽ റേയും കൂട്ടരും ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ എത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് അറിഞ്ഞിരിക്കണം. റേ തുടക്കത്തിലെടുത്ത ഫുട്ടേജ് കണ്ട റാണ ദത്ത എന്നൊരു നിർമ്മാതാവ് പണം മുടക്കാൻ തയ്യാറായെങ്കിലും അദ്ദേഹം നിർമ്മിച്ച ചില ചിത്രങ്ങളുടെ പരാജയം മൂലം പാപ്പരായി പിന്മാറി. റേയുടെ ഭാര്യ ബിജോയയുടെ ആഭരണങ്ങൾ പണയം വെച്ചും വിറ്റും ഷൂട്ടിംഗ് മുടന്തിയും ഇഴഞ്ഞും മുന്നോട്ടുപോയി. 1953-54 ആയപ്പോഴേക്കും പഥേർ പാഞ്ചലിയുടെ ഷൂട്ട് ചെയ്ത 4000 അടി ഫിലിമുമായി റേ ബംഗാളിലെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കളെയെല്ലാം സമീപിച്ചു. നൃത്തവും പാട്ടുമില്ലാത്ത ചിത്രത്തിന്റെ കഥാഗതി അവരെയാരെയും ആകർഷിച്ചില്ല. അന്ന് ബംഗാൾ മുഖ്യമന്ത്രി പ്രഗത്ഭനായ ബി.സി. റോയ് ആയിരുന്നു. റേയുടെ അമ്മ സുപ്രഭയുടെ ഒരു സുഹൃത്തിന് മുഖ്യമന്ത്രിയുമായി അടുത്ത് പരിചയമുണ്ടായിരുന്നു. മകന്റെ കഴിവിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്ന സുപ്രഭ ആ സുഹൃത്തിനെക്കൊണ്ട് മുഖ്യമന്ത്രിയോട് വിവരം പറഞ്ഞു. സർക്കാരിന്റെ ഹോം പബ്ലിസിറ്റി വിഭാഗത്തോട് ഈ ചിത്രത്തെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോയെന്ന് നോക്കാൻ ബി.സി. റോയ് ആവശ്യപ്പെട്ടു. അതിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ ഫുട്ടേജ് കാണാനൊന്നും നിന്നില്ല. മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുള്ളതായിരിക്കുമെന്ന് വിശ്വസിച്ച അയാൾ ചിത്രത്തിന്റെ പേരിൽ ആകൃഷ്ടനായി. പാതയുടെ പാട്ടാകുമ്പോൾ ഇത് റോഡ് നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വദേശ ചിത്രമാകുമെന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെ പൊതുമരാമത്ത് വകുപ്പിന്റെ ബജറ്റിൽ നിന്ന് പണം നൽകാമെന്ന് റിപ്പോർട്ട് നൽകി. റേയുടെ ചിത്രത്തിന് സർക്കാർ ഫണ്ട് ലഭിച്ചത് PWD നിന്നായിരുന്നു എന്നതാണ് കൗതുകകരം. കറുപ്പും വെളുപ്പും കളറായാൽ. പഥേർ പാഞ്ചലിയിലെ മുഖ്യ കഥാപാത്രങ്ങളായ അപ്പുവും ദുർഗയുമൊക്കെ കളറിൽ വന്നാൽ എങ്ങനെയിരിക്കും? മേരിലാൻഡ് സർവകലാശാലയിലെ അധ്യാപകനായ അങ്കിത് ബേറയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഈ ഇന്ത്യൻ ക്ലാസിക്കിന്റെ കുറച്ചു ഭാഗങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് കളറിലാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. കാണാൻ കൗതുകമൊക്കെ തോന്നുമെങ്കിലും സുബ്രതോ മിത്രയുടെ ക്യാമറയിൽ വിടർന്ന പഥേർ പാഞ്ചലിയുടെ യഥാതഥ സൗന്ദര്യത്തെ അത് കളങ്കപ്പെടുത്തുമെന്നാണ് ഭൂരിഭാഗം ആസ്വാദകരും പറയുന്നത്. ഒരു വ്യക്തിയുടെ സർഗശക്തിക്കുമേലുള്ള കൈകടത്തലായിട്ടേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. റേ എങ്ങനെയാണോ ആ ചിത്രം സൃഷ്ടിച്ചത് അതുപോലെ തന്നെയാണ് അതിരിക്കേണ്ടത്. അതാണ് ആ ചിത്രത്തിന്റെ സൗന്ദര്യം. അതിൽ കൈകടത്താൻ ആർക്കും അവകാശമില്ല. റേയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായ ഇന്ത്യൻ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കളർ ചിത്രമാക്കുന്നതിനോട് യോജിപ്പില്ല. കാരണം പഥേർ പാഞ്ചലിയെപ്പോലുള്ള സിനിമയ്ക്ക് ഒരു മാറ്റവും ആവശ്യമില്ല. ഒരു സിനിമ ഒരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. അത് സ്ഥലകാലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമാണ്. ഈ ക്ലാസിക് സിനിമയിൽ കളർ ചേർത്താൽ ആ ചിത്രത്തിന്റെ സ്ഥലകാലരാശികൾ നിഷേധിക്കപ്പെടുകയായിരിക്കും ഫലം. ബംഗാളി സംവിധായകൻ ബുദ്ധദേവ് ദാസ് ഗുപ്ത പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, എന്തും വിൽക്കാമെന്ന കാഴ്ചപ്പാടിന്റെ ഫലമാണിത്. റേ നിർമ്മിച്ച ഒറിജിനലാണ് എന്നും കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതാണ് സത്യവും. ഛായാഗ്രാഹകനും സംവിധായകനുമായ ഷാജി എൻ കരുൺ പറയുന്നു, കൃത്രിമമായി എന്ത് ചെയ്താലും അത് ബോറായിരിക്കും. കാലാതിവർത്തിയായ ഒരു ചിത്രമാണിത്. പഥേർ പാഞ്ചലിയുടെ ഛായാഗ്രഹണം ലെജൻഡറി ഫോട്ടോഗ്രാഫർ സുബ്രതോ മിത്ര ആയിരുന്നു. മണിരത്നത്തിനുവേണ്ടി ഛായാഗ്രഹണം നിർവഹിച്ച ഇരുവർ ഞാൻ സുബ്രതോജിക്കാണ് സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ചില ഫ്രെയിമുകളോട് എനിക്കുള്ള താൽപര്യം ഞാൻ ഇരുവരിന്റെ ഛായാഗ്രഹണത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ പറഞ്ഞു, റേയുടെ ജന്മശതാബ്ദിയിലേക്ക് കടക്കുമ്പോൾ പഥേർ പാഞ്ചലി വീണ്ടും ചർച്ചാ വിഷയമാകുന്നത് ഈ കളർ വിവാദത്തിലൂടെയാണ്. റേ കലർപ്പില്ലാത്ത മനുഷ്യനായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പ്രകടമായിരുന്നു. ഇന്ദിരാഗാന്ധി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയുടെ ചുമതല വഹിക്കുമ്പോൾ ഒരിക്കൽ കൊൽക്കത്തയിൽ വന്നു. വൈകിട്ട് റേയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. അന്ന് വൈകിട്ട് റേയുടെ കോഫി ഹൌസ് സൗഹൃദ വലയത്തിലെ ഒരു കൂട്ടുകാരന്റെ മകളുടെ വിവാഹ സൽക്കാരമായിരുന്നു. അതിൽ പങ്കെടുക്കുമെന്ന് റേ ആ മകൾക്ക് വാക്ക് നൽകിയിരുന്നു. ഇന്ദിരയുടെ ക്ഷണം അറിയിച്ച ഉദ്യോഗസ്ഥനോട് റേ ഇങ്ങനെ പറഞ്ഞു, എന്റെ സുഹൃത്തിന്റെ മകളുടെ വിവാഹ സൽക്കാരം ഇന്ന് ഒരു ദിവസമേയുള്ളൂ, ഇന്ദിരാഗാന്ധിയെ ഇനി വേണമെങ്കിലും കാണാമല്ലോ എന്ന്. റേ പോയില്ല.